إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم أشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ഇസ്ലാം ദീൻ അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ഭംഗിയും ഇസ്ലാമിൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങളും അധ്യാപനങ്ങളും അതിലെ നിയമ സംഹിതകൾ എടുത്തു പരിശോധിച്ചാൽ ഇസ്ലാമിൻ്റെ മഹാസിൻ അതിൻ്റെ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സലീമായ ഹൃദയമുള്ള, കുറ്റമറ്റ ഹൃദയമുള്ള ഒരു മനുഷ്യൻ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ, അതിന്റെ വിശ്വാസ സംഹിതകൾ, അതിന്റെ സ്വഭാവ സംസ്കാര മേഖലകൾ എടുത്തു പരിശോധിച്ചാൽ അതിന്റെ സൗന്ദര്യവും ഭംഗിയും മനസ്സിലാക്കുക അവർക്ക് പെട്ടെന്ന് സാധ്യമാകും. അത്രമാത്രം സൗന്ദര്യമുള്ള സുന്ദരമായ മതമാണ് ഇസ്ലാം. ഇസ്ലാമിനെ പോലെ സൗന്ദര്യവും ഭംഗിയും അതുപോലെ തന്നെ എളുപ്പവുമുള്ള ഒരു മതവുമില്ല. കാരണം നമ്മൾക്കറിയാം, അള്ളാഹു തആലയുടെ ദീനാണത്. അള്ളാഹു തആലയുടെ സൃഷ്ടികളായ മനുഷ്യരും ജിന്നുകളും പിൻപറ്റേണ്ട ദീനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ദീൻ അള്ളാഹു തആല അവൻ സൃഷ്ടിച്ച സൃഷ്ടികൾക്ക്, അവന് ആ സൃഷ്ടികൾക്ക് ഖൈറായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ ദീനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സൃഷ്ടികൾക്ക്, മനുഷ്യർക്ക് എന്തൊക്കെ പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇസ്ലാം വിലക്കിയിട്ടുമുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു തആലയുടെ മതമായതുകൊണ്ട് തന്നെ, ദീനായതുകൊണ്ട് തന്നെ അതിലെല്ലാം വളരെ കൃത്യമായി കുറ്റമറ്റ രൂപത്തിൽ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ എന്നും നിലനിൽക്കുന്നു. ഏത് കാലഘട്ടത്തിനും അത് യോജിച്ചതാണ്. ഇസ്ലാമിൽ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ അതിന്റെ സൗന്ദര്യം നമ്മൾക്കെടുത്തു പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അഹങ്കാരവും അഹന്തയുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഭംഗി അവർക്ക് ബോധ്യപ്പെടുകയില്ല. അവർ എപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കളായിരിക്കും. എന്നാൽ സലീമായ ഹൃദയമുള്ള ആളുകൾക്ക് അത് മനസ്സിലാകും. അത്രമാത്രം സുന്ദരമായ മതമാണ് ഇസ്ലാം. ഇസ്ലാം എത്രത്തോളം മനുഷ്യനെ പരിഗണിച്ചിട്ടുണ്ട്, മനുഷ്യന്റെ ഓരോ കാര്യങ്ങളും വികാര വിചാരങ്ങൾ പരിഗണിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് മനുഷ്യന്റെ, വിശിഷ്ട മുസ്ലിങ്ങളുടെ അഭിമാനത്തിന് എത്രമാത്രം ഇസ്ലാം വില കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിന്റെ അഖ്ലാഖ് എടുത്തു പരിശോധിച്ചാൽ, സ്വഭാവ സംസ്കാര മേഖലകൾ എടുത്തു പരിശോധിച്ചാൽ, ഇസ്ലാമിന്റെ സ്വഭാവ ഗുണങ്ങൾ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നല്ല സ്വഭാവങ്ങൾ എടുത്തു പരിശോധിച്ചാൽ, മനസ്സുകൾ പരസ്പരം ഐക്യപ്പെടുന്ന, ഇണക്കമുണ്ടാക്കുന്ന സ്വഭാവങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മനസ്സുകൾ അകറ്റുന്ന, മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം വെറുപ്പുണ്ടാക്കുന്ന ഓരോ സ്വഭാവവും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള എല്ലാറ്റിനെയും ഇസ്ലാം എതിർത്തിട്ടുണ്ട്, എല്ലാറ്റിനെയും എതിർത്തിട്ടുണ്ട്. അതിൽ മനുഷ്യ മനസ്സുകളെ, വിശിഷ്ട മുസ്ലിങ്ങളുടെ മനസ്സുകളെ പരസ്പരം അകറ്റുന്ന ഒന്നാണ് ഊഹമെന്നുള്ളത്, ഊഹിക്കുക എന്നുള്ളത്, സുഉദ്ദന്നി ബിൽ ആഖരീൻ, മറ്റുള്ളവരെ കുറിച്ച് മോശം വിചാരിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ ഈ ഊഹത്തെ ഇസ്ലാം എതിർത്തിട്ടുണ്ട്. ഊഹങ്ങളിൽ വാജിബായ ഊഹമുണ്ട്, ഹറാമായ ഊഹമുണ്ട്, അനുവദനീയമായ ഊഹമുണ്ട്,
അതുപോലെ തന്നെ സുന്നത്തായ ഊഹമുണ്ട്. ഇൻഷാല്ല നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഹറാമായ ഊഹം, തെറ്റായ ഊഹം, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരമാണ്. അതുപോലെ തന്നെ നല്ല മനുഷ്യരെ കുറിച്ച്, ആളുകളെ കുറിച്ച് മോശം വിചാരിക്കലാണ്, ഹറാമായ ഊഹം ഇതാണ്. അതിനെ ഇസ്ലാം ശക്തമായി എതിർത്തിട്ടുണ്ട്. നമുക്കറിയാം സൂറത്തുൽ ഹുജറാത്തിൽ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, ഇജ്തനിബു കസീറൻ മിനദ്ദൻ, നിങ്ങൾ ഊഹങ്ങളിൽ നിന്ന് മിക്കതിനെയും ഒഴിവാക്കണം. കാരണം ഫഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ, കാരണം ചില ഊഹങ്ങൾ അത് തെറ്റായി മാറും, അതുകൊണ്ട് നമ്മൾ പാപികളായി മാറും എന്നാണ് അള്ളാഹു തആല സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുപരിചിതമായ ഹദീസ്, ഇയ്യാകും വദ്ദന്ന, നിങ്ങൾക്ക് ഞാൻ ശക്തമായി താക്കീത് നൽകുന്നു, ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം, അത് നിങ്ങൾ വെടിയണമെന്ന് ഞാൻ ശക്തമായി നിങ്ങളോട് താക്കീത് ചെയ്യുന്നു. കാരണം ഊഹമെന്നുള്ളത് ഊഹമെന്നുള്ളത് സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കളവാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഊഹിച്ചു ഊഹിച്ച് മറ്റുള്ളവരെ കുറിച്ച് സംശയിച്ച് തെറ്റിദ്ധാരണ കൊണ്ട് എന്തൊക്കെ അപകടങ്ങൾ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്, അതിന്റെ തുടക്കമെടുത്ത് പരിശോധിച്ചാൽ ഒരു ഊഹമായിരുന്നു. ആ ഊഹം വലുതായി അവനെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് വലിയ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും പരസ്പരം മനസ്സുകൾ അകലുകയും ആ ഊഹം വെച്ചാണ് പിന്നീട് അവന്റെ പെരുമാറ്റം. അങ്ങനെ അവർ മനസ്സകന്നകന്നുപോയി വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള എത്രയെത്ര സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷികളാണ്. കുടുംബങ്ങൾ ശിഥിലമാകാൻ, നല്ല ബന്ധങ്ങൾ ഊഹങ്ങൾ കൊണ്ട് എത്രയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, അത് ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. ഊഹത്തെ സൂക്ഷിക്കണം, അത് വെടിയണം എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ, അല്ലാഹു തആല പറഞ്ഞ ആയത്ത്, അത് നമ്മൾ പ്രത്യേകം ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഊഹിച്ച് അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എത്രത്തോളമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം നമ്മൾക്ക് കാണാൻ സാധിക്കും, ഊഹത്തിന്റെ അപകടം എത്രത്തോളം എത്തുമെന്നുള്ളത്. അദ്ദേഹം പറയുകയാണ്, മാ യസാലുൽ മസ്റൂഖു മിൻഹു യതവന്ന, ഒരു മോഷ്ടിക്കപ്പെട്ട വ്യക്തി, അയാളുടെ സമ്പത്ത് ആരോ മോഷ്ടിച്ചിട്ടുണ്ട്, അയാൾ മസ്റൂഖാണ്, അയാളിൽ നിന്ന് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അയാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു കാര്യം ആരോ മോഷ്ടിച്ചിട്ടുണ്ട്. ഈ മോഷ്ടിക്കപ്പെട്ട വ്യക്തി, മോഷ്ടാവല്ല, മോഷ്ടിക്കപ്പെട്ട വ്യക്തി, മാ യസാലുൽ മസ്റൂഖു മിൻഹു യതവന്ന, അവൻ ഊഹിക്കാൻ തുടങ്ങും. അവൻ, ഞാൻ അവിടെ കണ്ടിരുന്നു, അവനാകുമോ എടുത്തത്, അവനായിരിക്കും, അവനാണ് അതിന് സാധ്യതയുള്ളത്. ഇങ്ങനെ ഈ മോഷ്ടിക്കപ്പെട്ട വ്യക്തി ഇങ്ങനെ ആരാണ് കള്ളൻ, ആരാണ് മോഷ്ടാവ് എന്നറിയാൻ വേണ്ടി ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഊഹിക്കും, ഓരോരുത്തരെ സംശയിക്കും, ആ അവൻ തന്നെയായിരിക്കും, അവൻ തന്നെയായിരിക്കും, എന്നിട്ട് ആ സംശയം മറ്റുള്ളവരോട് പങ്കുവെക്കും. അങ്ങനെ ഇവന്റെ ഈ മോഷ്ടിക്കപ്പെട്ട വ്യക്തി എത്രത്തോളം, അവന്റെ അവസ്ഥ ആ മോഷ്ടാവിനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറും. മോഷണം എന്നുള്ളത് വൻപാപമാണ്, തെറ്റാണ്. പക്ഷെ ഈ വ്യക്തി ഊഹിച്ച് ഊഹിച്ച് അവനെ, അവൻ ആരെയാണോ ഊഹിച്ചത് അവനെ കുറിച്ച് പറയാൻ തുടങ്ങും, അതൊരു പക്ഷെ ഗീബത്താകും, ചിലപ്പോ നമീമത്താകും, അങ്ങനെ വലിയ വലിയ ചിന്മയിലേക്ക് ഈ മോഷ്ടിക്കപ്പെട്ട വ്യക്തിയെത്തും, മോഷ്ടാവിനേക്കാൾ വലിയ കുറ്റക്കാരനാകുമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഊഹം കൊണ്ടാണ്. അവന്റെ സാധനം മോഷണം പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ മറ്റുള്ളവനെ ഊഹിക്കാൻ പാടില്ല. ഊഹം ഒരുപക്ഷെ ഈ പറഞ്ഞിട്ടുള്ള മോഷ്ടാവിനേക്കാൾ വലിയ കുറ്റക്കാരനായി തീരുന്നതിലേക്ക് ഈ മോഷ്ടിക്കപ്പെട്ട വ്യക്തി എത്തിച്ചേരുമെന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങൾ, എന്താണ് ഈ പറഞ്ഞിട്ടുള്ളത്? ഊഹം എന്ന് പറയുന്നതിന്റെ ഒരു അപകടകരമായ അവസ്ഥയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എത്രയെത്ര ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിട്ടുള്ള ഹറാമായ ഊഹത്തിലേക്ക് അവൻ ഒരിക്കലും പ്രവേശിക്കരുത്. ആളുകളെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ നമ്മൾക്ക് സാധിക്കണം, ആളുകളെ കുറിച്ചൊക്കെ മോശം വിചാരിക്കുക, അവരൊക്കെ മോശക്കാരൻ ഊഹിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഇദാ സമിഅത അർ-റജുല യഖൂൽ ഹലക്കന്നാസ്, നീ ഒരാൾ ഇങ്ങനെ പറയുന്നത് കേൾക്കണം, ഹലക്കന്നാസ്, ജനങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്, അവരൊക്കെ മോശക്കാരാണ് എന്ന് ഒരുത്തൻ പറയുന്നത് നീ കേട്ടാൽ, ഫഹുവ അഹ്ലകുഹും, നീ മനസ്സിലാക്കണം ആ പറഞ്ഞ ആളാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നശിച്ചുപോയവൻ. എന്തുകൊണ്ട്? അവൻ അഹങ്കാരത്തിൽ പറയും ഞാൻ ഉഷാറാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് എന്ന നിലക്കാണ് അവൻ പറഞ്ഞതെങ്കിൽ അവനാണ് ഏറ്റവും നഷ്ടം ബാധിച്ചവൻ. എന്നാൽ സമൂഹത്തിന്റെ അവസ്ഥയോർത്ത് സങ്കടം കൊണ്ട്, ആ സമൂഹം അങ്ങനെയായി പോയല്ലോ എന്ന സങ്കടം കൊണ്ട് ആളുകൾക്ക് ഇങ്ങനെയായി തീർന്നല്ലോ എന്ന് പറയുന്നത് തെറ്റല്ല. മറിച്ച് ഞാനൊക്കെ നല്ലവനാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്, അത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാകാം, ചിലപ്പോൾ അവന്റെ ഋജുവിന്റെ അടിസ്ഥാനത്തിലാകാം. എന്തായിരുന്നാലും ഈ പറഞ്ഞിട്ടുള്ളത് ശരിയല്ല. ആളുകളൊക്കെ മോശക്കാരാണ്, ഞാൻ തിരക്കേടില്ല എന്ന രൂപത്തിൽ സംസാരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവനാണ് ഏറ്റവും മോശക്കാരൻ. എന്നാൽ സമൂഹത്തിന്റെ അവസ്ഥയോർത്ത് അവർ തിന്മകളിൽ ഇങ്ങനെ കഴിയുന്നത് കണ്ട് സങ്കടത്തോടുകൂടി അവരോടുള്ള ഗുണകാംക്ഷയോടുകൂടി അവരൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് സംസാരിക്കുന്നത് തെറ്റല്ല. എന്നാൽ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുന്തിയവനാണ് എന്ന ധാരണയിൽ ഇങ്ങനെ സംസാരിക്കുന്നതിനെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന സമൂഹമെന്ന് പറഞ്ഞാൽ വാർത്തകൾ കേൾക്കാനുള്ള സൗകര്യങ്ങൾ ധാരാളമുണ്ട്. ഇന്ന് നമ്മൾ മുമ്പും അത് കുറച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇന്ന ആളെക്കുറിച്ച്, അതുപോലെ തന്നെ ഇന്ന സംഭവങ്ങളെക്കുറിച്ച് പലതും കേൾക്കാൻ ഇന്ന് പല സംവിധാനങ്ങളുണ്ട്. ഇവിടെ നടക്കുന്ന ഒരു സംഭവം ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് ഏത് കോണിലേക്ക് എത്തിക്കാനും ഇന്ന് നിമിഷ നേരങ്ങൾ മതി. അതുകൊണ്ട് തന്നെ വാർത്തകളും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളും അറിയാൻ ഇന്ന് പ്രയാസമില്ല. അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന വിപത്തുകൾ ഒരുപാടാണ്. അതിലൊന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ഊഹം. ഊഹം ആളുകളെ കുറിച്ച് ഇന്നത് കേട്ടു, അതിന്റെ അടിസ്ഥാനത്തിൽ ഊഹിച്ച് പിന്നീട് അവനോടുള്ള പെരുമാറ്റവും സംസാരവും അങ്ങനെ ആയി പോകുക. ഇതിലൊക്കെ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളും അഖ്ലാഖും ഒക്കെ ഇവിടെ പാലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകൂല. വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാർത്ത നമ്മൾ കേട്ടാൽ എന്ത് ചെയ്യണം? അതിന് കൃത്യമായി അന്വേഷിക്കണം. അത് പറയേണ്ടതാണെങ്കിൽ പറയണം. അന്വേഷിച്ചു കണ്ടു സത്യമാണെന്ന് മനസ്സിലായി അത് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ തന്നെ പറഞ്ഞില്ല, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. ഒരു ഫാസിഖ് ഒരു വാർത്തയുമായി വന്നാൽ ഫതബയ്യനു, നിങ്ങൾ കൃത്യമായി അന്വേഷിക്കണം. അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അറിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞുപോയി പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം. അന്വേഷിക്കാതെ പറയരുത്, അതൊരു വിശ്വാസിയുടെ ഗുണമല്ല. അൽഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞു, മഹാനായ താബിഈ, അൽ മുഅ്മിനു വഖാഫുൻ മുതബയ്യിൻ. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ്? വഖാഫാണ്. വഖാഫ് എന്ന് പറഞ്ഞാൽ അൽ മുതഅന്നി ഗൈറുൽ അജിൽ, ധൃതി കാണിക്കാത്തവൻ. കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ എടുത്തുചാടി പ്രതികരിക്കാത്തവൻ വഖാഫായിരിക്കും. അവന് ധൃതി ഉണ്ടാവുകയില്ല. അൽ ആജലത്തു മിന ശൈത്താൻ, ധൃതി അത് പിശാചിൽ നിന്നാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അക്കഅന്നി മിനല്ലാ, എന്നാൽ സാവകാശം പാലിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ധൃതി പിശാചിൽ നിന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവധാനതയുള്ളവനായിരിക്കും വിശ്വാസി, കാര്യങ്ങൾ ചിന്തിച്ച ചെയ്യും. മുതബയ്യിൻ, ഒരു കാര്യം കേട്ടാൽ കൃത്യമായി അന്വേഷിക്കും. ആരെങ്കിലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരല്ല വിശ്വാസി. വിശ്വാസി കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ വിഷയങ്ങളിൽ അവധാനത കാണിക്കുകയും ചെയ്യുന്ന, ധൃതി കാണിക്കാതിരിക്കുക ചെയ്യുന്ന ആളായിരിക്കും വിശ്വാസി എന്ന് അൽഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് വിശ്വാസിക്കുണ്ടാകേണ്ട ഗുണമാണ്. ഒരിക്കലും ഊഹം എന്ന് പറയുന്നത്, ഈ ഹറാമായ ഊഹം ഒരിക്കലും വിശ്വാസിക്ക് യോജിച്ചതല്ല. നമ്മൾ ആളുകളെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് അടുത്ത ഖുത്ബയിൽ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ആളുകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു മുസ്ലിമാണോ, പ്രത്യക്ഷത്തിൽ നല്ല മനുഷ്യനാണോ, അവനെക്കുറിച്ച് നമ്മൾ എപ്പോഴും നല്ലതാണ് വിചാരിക്കേണ്ടത്. നല്ലത് വിചാരിക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും ആളുകൾ ഓരോരുത്തരെ കുറിച്ച് ഊഹിക്കലും ഓരോരുത്തരെ കുറിച്ച് തെറ്റിദ്ധരിക്കലും അതിന്റെ ഒരു അടിസ്ഥാനം എന്തായിരിക്കും? അത് അവനോട് അവന് പ്രത്യേകിച്ച് വെറുപ്പുണ്ടാകും. അവന് പൊതുവെ അവന് ആദ്യമേ ഇഷ്ടമല്ല, പിന്നെ അവനെ കുറിച്ച് കേൾക്കുന്നതൊക്കെ അവന് പെട്ടെന്ന് വിശ്വസിക്കും, പിന്നെ അത് അന്വേഷിക്കാനും നിൽക്കൂല. കാരണം അവൻ ആദ്യമേ അവന് വെറുപ്പൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ പിന്നെ അവൻ ചെയ്യുന്നതൊക്കെ തെറ്റായിരിക്കും. അതൊരു കവി പറഞ്ഞിട്ടുണ്ട്, ഐനു റിളാ അൻ കുല്ലി ഐബിൻ കലീലതു വലാകിൻ ഐന സുഖതി തുബ്ദിൽ മസാവിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐനു റിളാ, തൃപ്തിയുടെ കണ്ണ്, അൻ കുല്ലി ഐബിൻ കലീലതു, അത് എല്ലാ ന്യൂനതകളിൽ നിന്നും അശക്തനായിരിക്കും ആ കണ്ണ്. അവൻ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ചെയ്യുന്ന എന്ത് തോന്നിയാസും ആ കണ്ണ് കാണൂല. അവനങ്ങനെ ന്യായീകരിക്കും, എന്ത് തോന്നിയാസം ചെയ്താലും അവനോടുള്ള ഇഷ്ടം കൊണ്ട് അതിനെ ന്യായീകരിക്കും. അത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ്. വലാക്കിൻ ഐന സുഖുതി തുബ്ദിൽ മസാവിയ, എന്നാൽ വെറുപ്പിന്റെ കണ്ണാണെങ്കിൽ ഒരാളോട് വെറുപ്പാണെങ്കിൽ പിന്നെ അവന്റെ എല്ലാ തെറ്റും അവന് കാണും. അവൻ എന്ത് ചെയ്താലും തെറ്റായിരിക്കും. ഒരു നന്മ ചെയ്താൽ പോലും അവനെ അവൻ അംഗീകരിക്കൂല, അവനോടുള്ള വെറുപ്പുണ്ട്. അതാണ് അതിന്റെ കാര്യം. മറ്റൊരു കവി പറഞ്ഞത് കാണാം, അവർ കാര്യങ്ങൾ നോക്കിക്കണ്ടത് ശത്രുതയുടെ കണ്ണുകൊണ്ടാണ്. അവനോട് വെറുപ്പുണ്ട്, ശത്രുത ഉണ്ട്, അങ്ങനെയാണ് അവൻ കാര്യങ്ങൾ നോക്കിക്കണ്ടത്. എന്നാൽ അവൻ തൃപ്തിയോടുകൂടി, അവനെ ഇഷ്ടത്തോടുകൂടിയാണ് അവരെ കണ്ടിരുന്നത് എങ്കിൽ അവർ മോശമായി കണ്ടതൊക്കെ അവർക്ക് നന്നായി തോന്നുമായിരുന്നു. ഇതൊരു സത്യല്ലേ? നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കും. നമ്മൾക്ക് ഒരാളുടെ ഉറപ്പാണോ, പിന്നെ അവനെ കുറിച്ച് കേട്ടതൊക്കെ വിശ്വസിക്കാൻ ഒരു പണിയില്ല. അങ്ങോട്ട് വിശ്വസിക്കും, അല്ലെങ്കിൽ ഊഹിച്ചു പറയാൻ അവൻ അങ്ങനെ തന്നെയാണ്, അവന്റെ സ്വഭാവം അങ്ങനെ തന്നെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പറയാൻ തുടങ്ങും. സഹോദരങ്ങളെ, നമ്മൾക്ക് വെറുപ്പുണ്ട് വെറുപ്പില്ല എന്നുള്ളതല്ല വിഷയം. വിശ്വാസിയാണോ, അവനെ കുറിച്ച് ഊഹിക്കാൻ നമുക്ക് വകുപ്പില്ല, ഊഹിക്കാൻ ഊഹിച്ചു പറയാൻ വകുപ്പില്ല. നമ്മൾക്ക് അവനോട് വെറുപ്പുണ്ട് എന്ന് കരുതി അവനോട് ദുൽമ ചെയ്യാൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. അള്ളാഹു തആല എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അതെ, നിങ്ങൾക്കൊരു വിഭാഗത്തോട് വെറുപ്പുണ്ട് എന്ന് കരുതി അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾ ആ വെറുപ്പ് പ്രേരിപ്പിക്കരുത്. ഒരിക്കലുമില്ല. ഒരാളെ കുറിച്ച് അന്യായമായി മോശം വിചാരിക്കുക എന്നുള്ളത് അത് അവനോടുള്ള ദുൽമൻ, അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്, അവന്റെ ഈമാൻ പൂർത്തിയാകാനുള്ള കാര്യമാണ് അവൻ നമ്മൾ സ്വന്തത്തിന് എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അത് നമ്മുടെ സഹോദരങ്ങൾക്കും ആഗ്രഹിക്കുക എന്നുള്ളത്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരിക്കലും വിശ്വാസിയാവുകയില്ല. ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, നമ്മൾ സ്വന്തത്തിന് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് തന്റെ സഹോദരനും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് വരെ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യസീദ് ഇബ്നു അസദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് റസൂലുള്ള ഒരിക്കൽ ചോദിച്ചു, അതുഹിബ്ബുൽ ജന്ന, നിനക്ക് സ്വർഗം ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. നീ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത എന്താറോ, ഫഅഹിബ്ബ ലിഗൈരിക മാ ഫഅഹിബ്ബ ലിഅഖീക മാ തുഹിബ്ബു ലിനഫ്സിക, നിന്റെ സ്വന്തത്തിന് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതിന്റെ സഹോദരനും ഇഷ്ടപ്പെടുക, എങ്കിൽ നിനക്ക് സ്വർഗത്തിലെത്താമെന്നാണ് യസീദ് ഇബ്നു അസദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്നെ കുറിച്ച് എല്ലാവരും നല്ലത് വിചാരിക്കണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുള്ളൂ, എന്നെ കുറിച്ച് ആളുകൾ മോശം വിചാരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുവോ? നിങ്ങൾ അങ്ങനെ വിചാരിക്കുവോ? ഇല്ലല്ലോ. അതുപോലെ നമ്മുടെ സഹോദരനെ കുറിച്ചും അവരെ ആളുകളൊക്കെ നല്ലത് വിചാരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ സ്വന്തത്തിന് ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ കുറിച്ച് ആരും തെറ്റിദ്ധരിക്കരുത്, എന്നെ കുറിച്ച് മോശം വിചാരിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ സഹോദരനും നമ്മൾ ആഗ്രഹിക്കണം. എന്തതിൽ സംശയമുള്ളത്? നമ്മൾ എന്തൊക്കെ നമ്മുടെ സ്വന്തത്തിന് ആഗ്രഹിക്കുന്നു, എന്തൊക്കെ നന്മകൾ നമ്മൾ സ്വന്തത്തിന് ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ സഹോദരനും ആഗ്രഹിക്കണം. നമ്മളെക്കുറിച്ച് ഒരാൾ ഗീബത്ത് പറയുന്നത്, ഒരാൾ ഊഹിക്കുന്നത് നമ്മൾക്ക് വെറുപ്പാണെങ്കിൽ അത് നമ്മുടെ സഹോദരനും നമ്മൾ വെറുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈമാനിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ അവസ്ഥ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കവെ പറഞ്ഞിട്ടുണ്ട്, വഅൻ തുഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക്, നീ നിന്റെ സ്വന്തത്തിന് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് ജനങ്ങൾക്കും നീ ഇഷ്ടപ്പെടണം. വചക്രഹ ലഹും മാ ചക്രഹു ലിനഫ്സിക, നീ സ്വന്തത്തിന് എന്തൊക്കെ വെറുക്കുന്നുണ്ടോ അത് നീ അവർക്കും വെറുക്കണം. നമ്മളെക്കുറിച്ച് ആളുകൾ മോശം വിചാരിക്കുക എന്നുള്ളത് നീ ഞാൻ വെറുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വെറുക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും നമ്മൾ വെറുക്കണം. നമ്മളെക്കുറിച്ച് ഒരാൾ ആരോപണം പറയുന്നത് നമ്മൾക്ക് ഇഷ്ടമല്ല എന്നതുപോലെ നമ്മുടെ സഹോദരനെ കുറിച്ച് മറ്റുള്ളവർ ആരോപണം പറയുന്നത് നമ്മൾക്ക് ഇഷ്ടമുണ്ടാകരുത്. അതാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സഹോദരങ്ങളെ, ഒരു സഹോദരനെ കുറിച്ച് കേട്ടു, ഒരു വിശ്വാസിയെ കുറിച്ച് ഒരു വാർത്ത കേട്ടാൽ നമ്മൾക്ക് അവനെക്കുറിച്ച് നല്ലത് വിചാരിക്കാൻ എപ്പോഴും അവൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും, അതുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കണം. വ്യക്തിപരമായ വിഷയങ്ങളിൽ, ദീനിയായിട്ടുള്ള വിഷയങ്ങളിലല്ല, വ്യക്തിപരമായ വിഷയങ്ങളിൽ ഒരാൾ ബിദഅത്ത് ചെയ്യുന്നുണ്ട്, ശിർക്ക് ചെയ്യുന്നുണ്ട്, കുഫർ ചെയ്യുന്നുണ്ട്, അവനെക്കുറിച്ച് നല്ലത് വിചാരിക്കല്ല. അത് നമ്മൾ അന്വേഷിക്കണം. അവൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഷാല്ലാ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അത് ഊഹങ്ങളുടെ വകഭേദങ്ങൾ പറയുമ്പോൾ പറയാം. അല്ലാതെ വ്യക്തിപരമായ വിഷയങ്ങൾ, പ്രത്യേകിച്ചും അയാൾക്ക് എന്തെങ്കിലും എതിരുണ്ടാകും എന്ന് പറയണം. അങ്ങനെയാണ് അങ്ങനെ നമ്മുടെ മനസ്സ് ആ രൂപത്തിൽ പാകപ്പെട്ടാൽ നമുക്ക് ആരോടെ വെറുപ്പുണ്ടാകുക? ആരെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ പറ്റുക? ഇബ്നു സീരീൻ, മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാ, മഹാനായ ചാബിഈയാണ്, അദ്ദേഹം പറഞ്ഞു, ഇദാ ബലഗക അൻ അഖീക ഷൈഉൻ, നിന്റെ ഒരു സഹോദരനെ കുറിച്ച് നിനക്കൊരു വാർത്ത കിട്ടിയാൽ, ഫൽതമിസ് ലഹു ഉദ്ര, ഒരു മോശപ്പെട്ട വാർത്തയൻ, നീ ആ വാർത്തയ്ക്ക് അല്ലെങ്കിൽ അവന് നീ ഒരു ഉദ്ർ, ഒരു ന്യായം കണ്ടെത്താൻ ശ്രമിക്കണം. ഇനി ഫൈലം തജിദ്, നിനക്ക് ന്യായം കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നീ ഫക്കുൽ, നീ സ്വന്തത്തോട് പറയണം, ലഅല്ല ലഹു ഉദ്ര ലാ അരിഫുഹു, അവന് വല്ല ന്യായം ഉണ്ടായേക്കും പക്ഷെ എനിക്കറിയാതെ പോയതായിരിക്കും എന്ന് നീ പറയണം. എന്തു നല്ല ഗുണമാണത്, ഒരാളെക്കുറിച്ച് ഒരു വാർത്ത കേട്ടപ്പോ ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കാം. എന്തെങ്കിലും ഉദ്ർ, എന്തെങ്കിലും ഒരു ന്യായം അവനുണ്ടാകും, അതുകൊണ്ടാണ് അങ്ങനെ എന്ന് നല്ലത് വിചാരിക്കാൻ സാധിക്കണം അതിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ. എന്നിട്ട് നമുക്ക് സാധിക്കുന്നില്ല, ഒരു ന്യായം കിട്ടുന്നില്ലെങ്കിൽ അവന് ഒരു ന്യായം ഉണ്ടാവുന്നത് എനിക്കറിയാത്തത് കൊണ്ടായിരിക്കും എന്ന് അവനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ സാധിക്കണം. ഇതൊക്കെ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സുകൾ ഭിന്നിച്ചു പോവുക, ഇണക്കം നഷ്ടപ്പെട്ടു പോവുക? സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് ഞാനും നിങ്ങളും മടങ്ങിയാലാണ് സമൂഹം നന്നാകുക. ഈ രൂപത്തിൽ പരസ്പരം ഐക്യത്തോടും അതുപോലെ തന്നെ സ്നേഹത്തോടും മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഊഹം എന്ന് പറയുന്നത് ഒരുപാട് ബന്ധങ്ങൾ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. കൃത്യമായ വ്യക്തമായ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ബന്ധം അങ്ങനെ ഭിന്നിക്കപ്പെട്ടത്. നമ്മൾ പരിശോധിച്ചാൽ കാണാം, വലിയ പ്രശ്നത്തിലേക്ക് എത്തിച്ചതിന്റെ തുടക്കം ഒരു ഊഹമായിരിക്കും. അതുകൊണ്ട് ഇസ്ലാം ആക്ഷേപിച്ചിട്ടുള്ള ഊഹത്തിൽ നിന്ന് നമ്മൾ പരമാവധി വിട്ടുനിൽക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന അടുത്തേക്ക് മസ്ജിദിലേക്ക് പോയി. സഹീൽ ബുഖാരിയിലും സഹീൽ മുസ്ലിമിലും ഉദ്ധരിക്കുന്ന സംഭവമാണ്. റസൂലിനെ കാണാൻ ചെന്നതാണ്, ഇഅ്തികാഫിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനോട് കുറച്ചു നേരം സംസാരിച്ചു. അതിനുശേഷം സഫിയ റളിയല്ലാഹു അൻഹ അവിടുന്ന് തിരിച്ചു പോരാൻ നിൽക്കണം, റസൂലുള്ളാഹ വാതിൽക്കൽ വരെ വന്ന് അവരെ യാത്ര അയക്കണം. ആ സമയത്ത് അൻസാരികളായ രണ്ട് സഹാബികൾ അതിലൂടെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സലാമും പറഞ്ഞ്, റസൂലിനോട് സലാം പറഞ്ഞ് അവരങ്ങ് നടന്നുപോയി. രാത്രിയൻ ഇരുട്ടൻ, റസൂലിന്റെ ഭാര്യമാരെന്ന് പറഞ്ഞ് നമുക്കറിയാം സഹാബ വനിതകൾ മുഖം മറച്ച അവസ്ഥയിലാണ്, അങ്ങനെ തന്നെയാണ് സ്ത്രീകളാകേണ്ടതും. അവർക്ക് അവരിങ്ങനെ വേഗത്തിൽ പോയപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആലാ അരിസ്ലിക്കുമ, നിങ്ങൾ പതുക്കെ പോകൂ, ഇന്നമാ ഹിയ സഫിയ ബിൻതു ഹുയൈ, ഇതെന്റെ ഭാര്യ സഫിയ ഏട്ടോ എന്ന് പറഞ്ഞു. ഇതെന്റെ ഭാര്യ സഫിയ ബിൻതു ഹുയൈ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവരാകെ ബേജാറായി. സുബ്ഹാനല്ലാഹ്, യാ റസൂൽ അല്ലാ, റസൂലെ, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളെ ഞങ്ങൾ തെറ്റിദ്ധരിക്കുകയോ? അവർക്കത് വലിയ പ്രയാസമായി. റസൂലിനെ അവരൊന്നും സംശയിച്ചിട്ടൊന്നുമില്ല. അവര് സലാം പറഞ്ഞു വേഗത്തിൽ പോയപ്പോ റസൂലുള്ള പറഞ്ഞു, ഇന്നമാ ഹിയ സഫിയ ബിൻതു ഹുയൈ, ഇത് സഫിയ ബിൻതു ഹുയൈ ആണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് പ്രയാസമായി, റസൂലിനെ കുറിച്ച് അവരൊരിക്കലും സംശയിക്കൂല. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ശൈത്താന യബ്ലുഗു മിനൽ ഇൻസാനി മബ്ലഗദം, ശൈത്താൻ എന്നുള്ളത് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ ശൈത്താനൊറ്റും. വഇന്നീ ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശൈആ, ഞാൻ പേടിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശൈത്താൻ വല്ലതും ഇട്ടുതരുമോ എന്ന് ഞാൻ പേടിച്ചു. റസൂലുള്ള ഒരു സ്ത്രീയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന് ശൈത്താൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുതരുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്, പേടിച്ചുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ ഹദീസിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നമുക്ക് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ, ഫവായിദുകൾ എന്താണ്? ഒരുപാടുണ്ട്. പല ഗുണപാഠങ്ങളും ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ്, സംശയമുണ്ടാക്കുന്ന, തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതും, ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് നമ്മുടെ കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ മോശം വിചാരിക്കൂല. പക്ഷെ റസൂലിന്റെ ധാരണ തിരുത്തി കൊടുക്കുകയാണ്. തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതി റസൂലിനെ പറയണം, ഇതെന്റെ ഭാര്യയാണ്, വേറെ സ്ത്രീയൊന്നും അല്ലട്ടോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ തെറ്റിദ്ധാരണയുള്ള ഭാഗങ്ങൾ അത് ഒഴിവാക്കുക എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം എന്താ, മറ്റൊരാളെ കുറിച്ച് ഊഹിക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തെറ്റിദ്ധാരണക്ക് സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. തെറ്റിദ്ധാരണക്ക് സാധ്യതയുള്ള കാര്യങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കണം. ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് മറ്റൊരു സഹോദരനെ കുറിച്ച് ഊഹിക്കാൻ പാടില്ല എന്നുള്ളത് പോലെ തന്നെ വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണം. ഇവിടെ സമൂഹത്തിൽ ഒരു തെമ്മാടിയായ ഒരു മനുഷ്യനുണ്ട്, വളരെ മോശമാണ്, എല്ലാവർക്കും അറിയാം അവൻ മോശക്കാരനാണ്. അവന്റെ തോളിലും കഴുത്തിൽ ഇങ്ങനെ കൈയിട്ട് നടന്ന ആളുകൾ തെറ്റിദ്ധരിക്കും. പ്രത്യേകിച്ച് സമൂഹത്തിൽ ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ദഖീഖ് അൽഈദ് റഹിമഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള സമൂഹത്തിൽ സ്ഥാനമുള്ള നേതാക്കന്മാർ പ്രത്യേകിച്ച് അതുപോലത്തെ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കുക എന്നുള്ളത്. സമൂഹത്തിൽ മുഴുകുടിയനായ അല്ലെങ്കിൽ വളരെ തോന്നിവാസിയായ ഒരു മനുഷ്യന്റെ കഴുത്തിൽ നമ്മളിങ്ങനെ കൈയിട്ട് നടന്നാൽ ആളുകൾ തെറ്റിദ്ധരിക്കും, ഇവനും അവന്റെ കൂട്ടത്തിൽ പെട്ടലാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആളുകൾക്ക് തെറ്റിദ്ധരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇത്തഖൂ മവാദിഅത്തുഹം, ദുർബലമായ ഒരു ഹദീസ് ഉണ്ട്, ആരെങ്കിലും അത് കേട്ടിട്ട് ദുർബലമാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നാമതായി അത് പറയുന്നത്. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന ദുർബലമായ ഹദീസ് ഉണ്ട്. പക്ഷെ ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഈ പറഞ്ഞ ഇത്തരം ഹദീസുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യമാണ്. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കണം. ഇനി ആരെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയാൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇന്നതാണ് സംഭവം, തെറ്റിദ്ധരിക്കണ്ട എന്നുള്ളത്. കാരണം പിശാച് നമ്മുടെ മനസ്സിൽ പലതും തോന്നിപ്പിക്കും. അത് ഒരു പ്രാവശ്യം ചിലപ്പോൾ ചെറിയൊരു സംശയമായിരിക്കും, പിന്നെ അത് വലുതാക്കി വലുതാക്കി കൊണ്ടിരുന്നു. പിശാചിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണോ അവിടെ പിടിക്കും. നമ്മുടെ കർമ്മങ്ങൾ നശിപ്പിക്കാൻ, നാളെ പരലോകം നഷ്ടപ്പെടുത്താനാണ് പിശാച് ശ്രമിക്കുക. അത് ഓരോ മനുഷ്യന്റെയും ദൗർബല്യം മനസ്സിലാക്കിക്കൊണ്ട് പിശാച് ഇടപെടും. നല്ല മുത്തഖിയാണ്, നിസ്കാരത്തിലൊക്കെ ക്ലിയർ ആണ്, നോമ്പെടുക്കുന്നുണ്ട്, നല്ല ഇസ്ലാമികമായി ജീവിക്കുന്നുണ്ട്, അവന്റെ നാവിനെ ഫസാദാക്കാൻ പിശാച് ശ്രമിക്കും. അവന്റെ മനസ്സിൽ വല്ല ഊഹങ്ങൾ ഇട്ടെടുത്ത് അവനെ തിന്മയിലേക്ക് എത്തിക്കും. ഇതൊക്കെ പിശാചിന്റെ തന്ത്രങ്ങളിൽ പെട്ടതാ. അതുകൊണ്ട് തന്നെ ഊഹം വെടിയണം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതും ഇസ്ലാം പഠിപ്പിച്ചൊരു മര്യാദയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലും ബിംറഅതിൻ ഇല്ലാ വമഅഹാ ദു മഹ്റമിൻ. ഒരു പെണ്ണും ഒരു ആണും ഒരു പെണ്ണും ഒറ്റപ്പെട്ട് നിൽക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഒരു ആണും ഒരു പെണ്ണും ഒറ്റക്കാകുക. ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും ഒറ്റക്കാകാൻ പാടില്ല. ആ സ്ത്രീയുടെ മഹ്റം കൂടെ ഉണ്ടെങ്കിലല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലും ബിംറഅതിൻ ഫഇന്ന സാലിസഹുമാ ശൈത്താൻ. ഒരു പെണ്ണും ഒരു അന്യ പെണ്ണും ഒരു അന്യ പുരുഷനും ഒറ്റക്കാകാൻ പാടില്ല, മൂന്നാമതായി അവിടെ പിശാച് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതായി അവിടെ ഷൈത്താൻ ഉണ്ടാകും. അപ്പൊ ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ട്, അത് തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും. മാത്രമല്ല തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുമെന്നതുള്ള വലിയ വിഷയം, ഇവർ തമ്മിൽ വലിയൊരു തിന്മയിലേക്ക് എത്താൻ അത് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ തിന്മക്കൊരു തുടക്കമായിരിക്കും. ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടായി, സംസാരം തുടങ്ങി, പിന്നെ അത് വലിയ തിന്മയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള അത് ആളുകൾക്ക് തെറ്റിദ്ധരിക്കാനും കാരണമാകും. ആ പെണ്ണിനെ ആളെ അവിടെ ഒറ്റക്ക് കണ്ടു എന്ന് പറയും. അത് ഇസ്ലാം എതിർത്ത കാര്യമാണ്, അല്ലെങ്കിൽ ഹറാമായ കാര്യം. ഒരു ആണും ഒരു പെണ്ണും ഒറ്റപ്പെടുന്ന സാഹചര്യം ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇമാം സനാനി റഹിമഹുള്ള പറഞ്ഞു, ദല്ലൽ ഹദീസു അലാ തഹ്രീമിൽ ഖൽവതി ബിൽ അജ്നബിയ്യ. ഒരു അന്യ സ്ത്രീയുമായി ഒറ്റക്കാവുക എന്നുള്ളത് ഈ ഹദീസ് അത് ഹറാമാണ് എന്ന് ഹദീസ് അറിയിച്ചിട്ടുണ്ട്. വഹുവ ഇജ്മാഉൻ, അത് ഇജ്മാ ഉള്ള കാര്യമാണ്. ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കാകൽ ഹറാമാണ് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല, അത് ഇജ്മാ ഉള്ള കാര്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന ഒരുപാട് മേഖലകളിൽ ഒരു പെണ്ണും ഒരു ആണും ഒറ്റക്കാകുന്ന, നമ്മളും വേറൊരു അന്യ സ്ത്രീയും ഒറ്റക്കാകുന്ന അവസ്ഥയുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ചില ആളുകൾ ഡോക്ടറെ കാണിക്കാൻ പോകും, ഭാര്യയാണെങ്കിൽ ഭാര്യ ഒറ്റക്കാണ് പറഞ്ഞേക്കും, പുരുഷ ഡോക്ടറായിരിക്കും, ആ പുരുഷനും ആ ഭാര്യ ഒറ്റയ്ക്ക് ഒരു റൂമിൽ. തെറ്റാണത്, ചികിത്സ അത്യാവശ്യമാണ്, പക്ഷെ നമ്മൾക്ക് പോകാലോ. ഒരു നിലക്കും ഒരു ദറൂറത്തിന്റെ ഘട്ടം പറയാൻ മറ്റൊരു വിഷയം, വളരെ അടിയന്തരമായ അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടം അത് മറ്റൊരു മസലയാണ്. നിർബന്ധിത സാഹചര്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. എന്നാൽ പലപ്പോഴും പല ആളുകളും ഇത് ശ്രദ്ധിക്കുന്നില്ല. സ്ത്രീയും പുരുഷനും ഒറ്റപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, അത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. നമ്മുടെ ഭാര്യമാരെ മക്കളെന്നും ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞേക്കരുത്. കാരണം അവിടെ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളൊപ്പം ഉണ്ടാകണം. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റപ്പെടുക എന്നുള്ളതാണ് വിഷയം, ഏറ്റവും പ്രധാനം. അത് ഗുരുതരമായ തെറ്റാണ്, അത് തെറ്റാണ് എന്നതിൽ ഇജ്മാ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ വിവാഹം ആലോചിക്കാൻ വരുമ്പോ ഈ ചെക്കനും പെണ്ണും കാണുന്നതിന്റെ ഭാഗമായിട്ട് റൂമിലും തുറന്നുകൊടുക്കും, അതിന്റെ ഉള്ളിൽ കണ്ടാക്കും, എന്നിട്ട് റൂം അടച്ചിട്ട് അവർ സംസാരിക്കാനുള്ള കാണലാണ്, കാണൽ ചടങ്ങുണ്ടല്ലോ, അവിടെ ഇത് പാലിക്കണം. പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർ പരസ്പരം അന്യരന്നെ കാണാം, ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, സംസാരിക്കാനും അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ സാന്നിധ്യത്തിൽ ആരുണ്ടാകണം? അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് ഈ സന്ദർഭത്തിലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അന്യപുരുഷൻ ആ പെണ്ണിനെ നോക്കാനും ആ പെണ്ണിനെ തിരിച്ചിങ്ങോട്ട് നോക്കാനും അനുവാദമുണ്ട്, അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാനും അനുവാദമുണ്ട്. പക്ഷേ ആ പെണ്ണും മഖ്തൂബും മഖ്തൂബത്തായ പെണ്ണും ഖാത്തിബായ അഥവാ വിവാഹം അന്വേഷിക്കുന്ന ആണും ഒറ്റയ്ക്ക് ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അവരുടെ സാന്നിധ്യത്തിൽ ആളുകൾ ഉണ്ടാകണം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം, ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ മനുഷ്യന് ഖൈറായിട്ടുള്ള കാര്യം ഉണ്ടാകുള്ളൂ. മനുഷ്യന് ഉപദ്രവകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാം അതിനെ വിരോധിച്ചിട്ടും ഉണ്ടാകും. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ വികാര വിചാരങ്ങളെ അറിയുന്ന അള്ളാഹു തആലയുടെ ദീനാണ് ദീനുൽ ഇസ്ലാം. അത് പാലിച്ച് ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം തന്നെയാണ്. അതുപോലെ തന്നെ അഖ്ലാഖിന്റെ വിഷയത്തിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസം അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ വിശ്വാസമായി തീരണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ മീസാനിൽ ഖനം തൂങ്ങുന്ന ഒരു കർമ്മമാണ് ഹസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം എന്നുള്ളത്. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞിട്ടുള്ളത്, ഊഹം വെടിയുക, ആളുകളെക്കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അള്ളാഹു തആല ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി നമ്മളെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. ഇത്തരത്തിൽ ഹറാമായ ഊഹങ്ങളിൽ നിന്ന് നമ്മളെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين